ദക്ഷിണകാശി, രചന ശ്രീയനു, അവതരണം ഷാഹുൽ മലി, എഡിറ്റിംഗ് ഫൈസൽ സി എന്നു ഞേരി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ സാറിനെ കാണാനില്ല. എന്നോട് പറയാതെ എങ്ങോട്ട് പോയി? ഇനി അരുണേട്ടൻ്റെ വീട്ടിലോ മറ്റോ? ഏയ്, അതെന്തായാലും എന്നെ കൂട്ടാതെ പോവില്ല. ആദ്യം ഒന്ന് പോയി കുളിച്ചേക്കാം, ഈ കോലത്തിൽ അമ്മ കണ്ട. ഞാൻ പോയി കുളിച്ച് ഒരു മിടിയും ടോപ്പിട്ട് നേരെ പൂജാമുറിയിലേക്ക് പോയി. അമ്മ രാവിലെ നേരത്തെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തു. ഞാൻ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. മഞ്ഞൾക്കുറിയും സിന്ദൂരം തൊട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. ആഹാ, ചുന്ദരി വന്നോ? ഈ വേഷത്തിൽ കണ്ട കൊച്ചു കുട്ടിയാന്നേ പറയൂ. നെറ്റിയിലെ സിന്ദൂരം കണ്ടാലേ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയൂ. ആ അമ്മേ, ഇന്നലെ കല്യാണത്തിന് പോയപ്പോ സാറിന്റെ ഒരു ഫ്രണ്ടും അങ്ങനെ പറഞ്ഞമ്മേ. അത്രക്ക് ചെറുതാണമ്മേ ഞാൻ. ഏയ്, എന്റെ മോള് സുന്ദരിയാ. അമ്മേ, കൈലാസേട്ടൻ എന്താ ഇതുവരെ ഇങ്ങോട്ട് വരാത്ത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അറിഞ്ഞില്ലേ?
അറിഞ്ഞു മോളെ, അവന്റെ ഭാര്യക്ക് ഇങ്ങോട്ട് വരുന്നൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറുമില്ല. അവൾക്ക് ഇത് 8-ാം മാസമാണ്. അടുത്ത മാസമാണ് ഡേറ്റ്. അവിടെ അവിടെ അമ്മയൊക്കെ ഉണ്ട് സഹായത്തിന്. നിത്യ എന്ന കൈലാസിന്റെ ഭാര്യയുടെ പേര്. അത് പറഞ്ഞപ്പോഴേക്കും അമ്മയുടെ കണ്ണ് നിറഞ്ഞു. എനിക്കും സങ്കടം വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, ഞാനില്ലേ. അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. പാവ അമ്മ. അമ്മ പോയി അലക്കിയ തുണികളൊക്കെ മെഷീനിൽ നിർത്തിട്ട് ഇറച്ചിക്കൊണ്ടുപോയിട്ട്, ആ അമ്മേ ഞാൻ ചെയ്തോളാം, പിന്നെ സാറിവിടെ പോയി. അവൻ ജിമ്മിൽ പോയിട്ടുണ്ടാവും, 7 മണിയായില്ലേ, ഇപ്പോൾ വരും. ഉള്ള മസിൽ പോരാഞ്ഞിട്ടാ ഇനി ഉരുട്ടാൻ പോകുന്നേ. ഇതൊക്കെ എൻ്റെ നെഞ്ചത്തോട്ടാണെന്ന് ഓർക്കുമ്പോഴാ. ഞാൻ മെഷീനിലെ തുണികളൊക്കെ എടുത്ത് ടെറസിലേക്ക് പോയി. കുടഞ്ഞു വിരിക്കുമ്പോൾ താഴെ സാറിൻ്റെ ബുള്ളറ്റ് വന്ന കണ്ടു. ഓ, വന്നല്ലോ വനമാല. അപ്പോഴാണ് ഞാൻ വീണയുടെ വീട്ടിൽ ആ കാഴ്ച കണ്ടത്. പ്രവിയേട്ടൻ ഏതോ ഒരു പെണ്ണുമായി കൊഞ്ചിക്കുഴയുന്നു, അതും വീടിൻ്റെ മുറ്റത്ത് നിന്ന്. ആരാത്? ഇനി വീണയോ മറ്റാണോ? ഏയ്, വീണ ഇത്ര തടിയില്ല, ഇതൊരു ഗുണ്ടുമണി. ഞാൻ അത് തന്നെ നോക്കി നിന്നു. പെട്ടെന്നാരോ എൻ്റെ പിന്നിലൂടെ വന്ന് പിടിച്ചു. അല്ല, എന്നെ കയറി പിടിക്കാൻ ധൈര്യമുള്ള ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്.
കൊള്ളാം, ഈ വേഷം നന്നായിട്ടുണ്ട്.
ഞാൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, മോനെ കൊള്ളിക്കല്ലേ. സാർ എന്നെ പിടിച്ച് തിരിച്ചിരുത്തി. എന്നെ നെറ്റിയിലെ സിന്ദൂരത്തിലേക്ക് നോക്കി. എന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു,
ദാ ഈ സിന്ദൂരം ഇവിടെ അടിഞ്ഞു കാണാൻ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ.
ആഹാ, കാശിക്കുട്ടി രാവിലെ തന്നെ റൊമാൻറ്റിക് ആണല്ലോ.
നീ എന്താ ഒന്നും മിണ്ടാത്തെ?
ഏയ്, ഒന്നുമില്ല.
എന്നാലേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ?
ഒരുപാട് ഉണ്ടാക്കണ്ട, മറന്നോ. ഇന്ന് അരുണേട്ടൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ? മാമിനും പ്രിൻസിപ്പൽ സാറിനും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ?
ഗിഫ്റ്റൊക്കെ നമുക്ക് കൊടുക്കാം, ഇപ്പൊ നീ എനിക്ക് ചൂടോടൊരു ഗിഫ്റ്റ് തന്നേ.
സാർ കവിളി തൊട്ട് പറഞ്ഞു, അമ്മ.
അമ്മയല്ല, ഉമ്മ. ഉമ്മ
പിറകിൽ അമ്മ.
അല്ലമ്മേ, ഞാനിവളോട് ഉമ്മറത്തെ ചേറിൽ നിന്ന എന്റെ ചാർജർ കണ്ടോന്ന് ചോദിക്കുകയായിരുന്നു.
മോന് ഒരുപാട് അങ്ങ് ചാർജ് ചെയ്യല്ലേ. മോളെ കുറച്ച് നേരമായിട്ട് കാണാത്തോട്ട് വന്നതാ ഞാൻ.
അല്ലമ്മേ, അത് അവിടെ ഒരു പെൺകുട്ടി പ്രവീയേട്ടോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ അത് ആരാ നോക്കുന്നതാ?
ഓ, അതോ, അത് പ്രവീയുടെ അപ്പച്ചിയുടെ മോളാണ്, വന്ദന. അവരിന്നലെ വന്നതാ. അവർക്കൊരു മോനുകൂടി ഉണ്ട്, വരുണ്. അവൻ്റെ ഈ കാശിയുടെയും പ്രവീടൊക്കെ പ്രായ. വന്ദന PG പഠിക്കുക.
ആഹാ,
അവരുടെ കല്യാണം കുഞ്ഞിലെ ഉറപ്പിച്ചതാ. പക്ഷേ പ്രവിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവനും സംഭവിച്ചു എന്ന് അംബിക പറഞ്ഞു.
വീണയുടെ അമ്മയാണ് അംബിക ആന്റി.
മോള് തുണിയിട്ട് കഴിഞ്ഞ് താഴേക്ക് വാ, ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം.
അല്ല, മോൾക്ക് മാത്രമേ ഉള്ളൂ. ഞാനെന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണോ?
ഉറുമ്പൻ കാശി.
നിന്നോടും കൂടിയാ, പോയി കുളിച്ചു വാ.
അതും പറഞ്ഞ് അമ്മ താഴേക്ക് പോയി. അപ്പോ പ്രിവിയേട്ടൻ സീനുവിന്റെ കാര്യത്തില് സീരിയസ് ആയിരുന്നു അല്ലേ?
പക്ഷേ അത് നടക്കാൻ ഞാൻ നന്നായി. അവന്റെ വീട്ടുകാർ കുറച്ച് ഓർത്തഡോക്സ് ടൈപ്പാണ്.
അങ്കിളിനെ അനിയൻ പോലെയല്ല,
വലിയ വർഗീയ ലഹളായി മാറിയാനേ.
അല്ല, എന്താ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്? വാങ്ങിച്ചു വല്ലതും?
വാങ്ങിച്ചില്ല, വരച്ചു.
വരച്ചോ? എന്ത്?
നീ താഴേക്ക് വാ, കാണിച്ചു തരാം.
സാറും ഞാനും താഴേക്ക് പോയി. റൂമിലെത്തിയതും സാർ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു. പ്രിൻസിപ്പൽ സാറിൻ്റെയും ദേവി മാമിൻ്റെയും ഓയിൽ പെയിൻറ്റിങ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ശരിക്കും ജീവനുള്ള പോലെയുണ്ട്.
ഇതാര് വരച്ചതാ? സൂപ്പർ, ശരിക്കും ജീവനുള്ള പെയിൻറ്റിങ്.
അപ്പൊ കൊള്ളാല്ലേ.
താഴെ നോക്ക്, വരച്ച ആളുടെ പേരുണ്ട്.
കാശി.
അപ്പൊ സാറാണ് ഇത് വരച്ചത്?
എനിക്ക് അതിശയമായി.
എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ വരക്കുന്ന്.
അങ്ങനെ കാര്യമായിട്ടുള്ള വരയൊന്നുമില്ല, ഇടക്ക് തോന്നുമ്പോ മാത്രം.
അപ്പോ എന്റെ ഒരു ചിത്രം വരക്കാൻ ഇതുവരെ തോന്നിയില്ലേ?
നിന്റെ ചിത്രം ഞാൻ മനസ്സിലല്ലടി വരച്ചു വെച്ചേക്കുന്നേ.
എന്നാലും സാറ് പെട്ടെന്ന് മേശയിലെ ഡ്രോയർ തുറന്ന് ഒരു ബുക്ക് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു.
നീ ഇത് നോക്ക്, ഞാൻ പോയി കുളിച്ചു വരാം.
സാറ് കുളിക്കാൻ കയറി. ഞാൻ ആ ബുക്ക് നോക്കി. ഒരു ഡ്രോയിങ് ബുക്കാണ്, ഫസ്റ്റ് പേജിൽ ഒന്നുമില്ല.
സെക്കൻഡ് ബേസിൽ ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ, കണ്ണുകൾ മാത്രം, അത് നിറഞ്ഞു തുളുമ്പുന്ന പോലെ നല്ല ഭംഗിയുള്ള കണ്ണുകൾ. ഇതാരുടേതായിരിക്കും? അതിന് ചുവട്ടിൽ സോറി എന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത പേജിൽ ഒരു പെൺകുട്ടി തിരിഞ്ഞു നോക്കിയിരിക്കുന്ന ഒരു പെൻസിൽ ഡ്രോയിങ്. ഇത് ഞാനല്ലേ? ഞാൻ ഒന്നുകൂടി നോക്കി. അതെ, ഞാൻ തന്നെ. ഞാൻ വീണ്ടും മറിച്ചു നോക്കി. പിന്നെ വേറെ ഡ്രോയിങ് ഒന്നുമില്ല.
നോക്കേണ്ട, അത്രയേ ഉള്ളൂ.
സാറ് തലകൂർത്തി കൊണ്ട് പറഞ്ഞു. ഞാൻ സാറിനെ നോക്കി.
ബാക്കി ഞാൻ എൻ്റെ മനസ്സിലാണ് വരച്ചത്.
ആ കണ്ണുകൾ സാറിൻ്റെ അടുത്ത് വന്നു നിന്നു. എൻ്റെ മുഖം ഇരുകൈ കൊണ്ടും കോരിയെടുത്തു. എന്നിട്ട് കണ്ണിൽ നോക്കി പറഞ്ഞു,
ഈ കണ്ണുകളാണത്.
ഏ, എൻ്റെ കണ്ണുകളോ? ഞാൻ സംശയത്തോടെ സാറിനെ നോക്കി.
അന്ന് നീ ബസ്സിൽ വെച്ച് എന്നെ ഒരു നോട്ടം നോക്കിയില്ലേ, കണ്ണൊക്കെ നിറഞ്ഞ്? ആ കണ്ണുകളാണത്.
പിന്നെ രണ്ടാമത് നീ അന്ന് ബോർഡിൽ എഴുതുമ്പോൾ ഞാൻ പിന്നിൽ നിന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ലേ,
അത്.
എനിക്ക് എൻ്റെ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലെ തോന്നി. വയറിലൊക്കെ ഒരു പൂമ്പാറ്റ പറന്ന് കളിക്കുന്ന പോലെ തോന്നി. ഞാൻ സാറെ തന്നെ നോക്കിയിരുന്നു. സാറിനെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സാറിൻ്റെ തല നന്നായി തോർത്തിയിട്ടില്ല. ഇപ്പോഴും വെള്ളം ഇറ്റു വീഴുന്നുണ്ട്. ഞാൻ വേഗം സാറിൻ്റെ തോളിൽ കിടക്കുന്ന തോർത്തെടുത്ത് തല തോർത്തി കൊടുക്കാൻ തുടങ്ങി. സാറിൻ്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റി. അപ്പോഴേക്ക് സാറിൻ്റെ ഫോൺ റിങ് ചെയ്തു.
ഓഹ്, നശിപ്പിച്ചു. ഏത് അലവിലാതെയാണാവോ ഈ നേരത്ത്?
സാറ് ഫോൺ എടുത്ത് നോക്കി.
ആ അലവിലാതെ തന്നെ. അരുണ,
സാറ് ഫോൺ സ്പീക്കറിലിട്ടു.
എന്താടാ ഈ നേരത്ത്?
എന്താളിയാ, നീ ഇന്നും പുഷപ്പ് ചെയ്യായിരുന്നോ?
അല്ലടാ, നിന്റെ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണത്തിന് പോയായിരുന്നു.
അതേതാടാ, എനിക്ക് ഞാനറിയാത്തൊരു കുഞ്ഞമ്മ.
നീ വിളിച്ച കാര്യം പറ.
നിങ്ങൾ എപ്പോഴാണ് വരിക?
ഒരു അരമണിക്കുള്ളിൽ എത്തും.
ആ ഓക്കേ അളിയ. ഞാൻ സാറിനോട് ചോദിച്ചു, എന്താ ഈ പുഷപ്പ് ഇന്നലെയും പറയുന്ന കേട്ടല്ലോ.
അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? പോയി ഭക്ഷണം എടുത്ത് വെക്ക്.
ഞാൻ ആളെ ഒന്നുകൂടി നോക്കി.
ഓടി,
ഇനിയും ചോദിച്ചാൽ വല്ല ഭരണിപ്പാട്ടും കേൾക്കേണ്ടി വരും. ഞാനും അമ്മയും ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. സാറ് വന്നിട്ട് ഭക്ഷണം കഴിച്ചു. അമ്മ ഞങ്ങളോട് റെഡിയായിക്കോളാൻ പറഞ്ഞു. ഞാനും സാർ റെഡിയായി, അമ്മയും. അപ്പോഴേക്കൊരു ഓട്ടോ വന്നു.
വാ വാ, ഓട്ടോ വന്നു.
ഓട്ടോയിലാണോ?
പിന്നെ മൂന്നാളും കൂടെ എങ്ങനെ ബൈക്കിൽ പോവും? ഞാൻ പറഞ്ഞല്ലേ കാറെടുക്കാന്ന്. അപ്പൊ നിനക്ക് വേണ്ട.
കാശി പറഞ്ഞ ശരിയാ, നമുക്കൊരു കാറെടുക്കാം, ചെറുത് മതി.
നമുക്ക് മൂന്നാൾക്കും ഒരു ദിവസം പോയി നോക്കാം. ഇപ്പോ വാ, ഓട്ടോ വെയിറ്റിംഗില.
ഞങ്ങൾ വീട് കൂട്ടി ഓട്ടോയിൽ കയറി. സാറ് അവർക്കുള്ള ഗിഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ദേവി മാമിന്റെ വീട്ടിലെത്തി. പ്രിൻസിപ്പൽ സാറ് ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു.
വാ, കയറി വാ എല്ലാവരും.
ഞങ്ങൾ അകത്തേക്ക് കയറി. അമ്മയെ കണ്ടതും മേ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവർ രണ്ടും കൂടെ അടുക്കളയിലേക്ക് പോയി. സീനു അരണിട്ടനും മുകളിലെ റൂമിലാണ്. സാറിന് അപ്പോഴേക്കൊരു കോള് വന്നു. സാറ് ഫോൺ കൊണ്ട് പുറത്തേക്ക് പോയി. ഞാനും പ്രിൻസിപ്പൽ സാറും മാത്രമായി അവിടെ. എനിക്കാണെങ്കിൽ സാറിന് മുന്നിൽ നിൽക്കാൻ വരെ പേടിയാ.
ബഹുമാനം കൊണ്ടാണ് കേട്ടോ.
സാറിന് എന്റെ ഭാഗം കണ്ടി ചിരി വന്നു.
അമ്മു, വാ, ഇവിടെ ഇരിക്ക്.
അമ്മുവോ? അതും സാറ്? എന്നെ? എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഞാൻ സാറിന്റെ തൊട്ടപ്പുറത്ത് സെറ്റിലിരുന്നു.
എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
കുഴപ്പമില്ല സാർ.
ഇത്തവണയും ഫുൾ മാർക്സിൽ കുറഞ്ഞ് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല.
ഈശ്വര, ടെൻഷൻ അടിച്ചോണ്ടാ പരീക്ഷ എഴുതിയ. എന്താവും എന്തോ. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സാർ.
മോൾ എന്നെ എന്തിനാ സാറെന്ന് വിളിക്കുന്നത്? കാശി വിളിക്കുന്ന പോലെ അങ്കിളെന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട, അരുണും സീനുമൊക്കെ വിളിക്കുന്ന പോലെ അച്ഛന്ന് തന്നെ വിളിച്ചോ. നീയും ഞങ്ങളുടെ മോളല്ലേ.
അദ്ദേഹം അത് പറഞ്ഞു. സന്തോഷം കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം ചാടി. സാറ്, അല്ല, അച്ഛനത് കണ്ടു.
അയ്യേ, അമ്മക്ക് അറിയുകയാണോ?
സന്തോഷം കൊണ്ടാ. അദ്ദേഹം വേഗം എന്റെ കണ്ണുകളൊക്കെ തുടച്ചു തന്നു. ഇത് കണ്ടുകൊണ്ടാണ് എല്ലാവരും വന്നത്. എല്ലാവരും എന്ന് പറയുമ്പോൾ അമ്മയും മാമും സീനുവും അരുണേട്ടനും പിന്നെ സാറും. അമ്മയുടെയും മാമിൻ്റെയും മുഖത്ത് സ്നേഹമായിരുന്നു. പക്ഷെ ബാക്കി മൂന്നെണ്ണത്തിൻ്റെ മുഖത്ത് ഒരമ്പരപ്പായിരുന്നു. മാം വന്ന് എൻ്റെ അടുത്തിരുന്നു.
എന്തിനാ മോളെ കരയുന്നേ?
സന്തോഷം കൊണ്ടാ.
ആഹാ, ഇത്ര തൊട്ടാവാടിയാണോ അമ്മു?
എനിക്ക് അവരുടെയൊക്കെ സ്നേഹം കണ്ട് പിന്നെയും സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
നിങ്ങൾക്കറിയാലോ എനിക്ക് എൻ്റെ ഫീലിങ്സ് ഒന്നും മറച്ചു വെക്കാൻ അറിയില്ല.
ഞാൻ മാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ട് അമ്മയും എൻ്റെ അപ്പുറത്ത് വന്നിരുന്നു. രണ്ട് അമ്മമാരും കൂടെ എൻ്റെ തലയിൽ തലോടി. എൻ്റെ കരച്ചിൽ കണ്ട് സാറിന് വല്ലാതെയായി തോന്നി. സാറ് വിളിച്ചു,
ദക്ഷ.
ഞാൻ ഓടിച്ചെന്ന് സാറിനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ അപ്രതീക്ഷിതമായ പ്രവൃത്തിയിൽ എല്ലാവരും അമ്പരുന്നു. ഞാൻ സാറിനെ നോക്കി പറഞ്ഞു,
താങ്ക്സ്. എനിക്ക് ഇതുപോലെ രണ്ട് അമ്മമാരെയും ഒരു അച്ഛനെയും ഏട്ടനെയും തന്നതിന് ഈ അമ്മ ഒരിടത്ത് മാത്രമേ തോൽക്കുള്ളൂ. അത് സ്നേഹത്തിൻ്റെ മുമ്പിലാണ്.
സാറിനെ മാറോട് ചേർത്ത് പിടിച്ചു.
എനിക്കെൻ്റെ ഈ തൊട്ടാവാടി അമ്മുവിനാണ് ഇഷ്ടം.
പെങ്ങളുടെ അളി എന്നെയും കരച്ചിലും കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞെങ്കിൽ കേക്ക് മുറിക്കായിരുന്നു. അരുണേട്ടനായിരുന്നു. ഞാൻ വേഗം കണ്ണൊക്കെ തുടച്ചു. സീൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൈപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ കേക്കൊക്കെ സെറ്റ് ചെയ്തു. അച്ഛനും ദേവിയമ്മയും കൂടി കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ പീസ് എനിക്ക് തന്നു. ഇത് ഞങ്ങളുടെ അമ്മുക്കുട്ടിക്ക്. അപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു. ദേ വീണ്ടും വാട്ടർ ടാങ്ക് തുറന്നു വിട്ടു. അരുണേട്ടനാണ്. പിന്നെ എല്ലാവരും കേക്കുന്നതിലും തീറ്റിക്കലൊക്കെ ആയി. സാറ് അച്ഛനും ദേവിയമ്മക്കും ആ പെയിന്റിങ് കൊടുത്തു. അവർക്കത് കണ്ട് സന്തോഷമായി. അച്ഛൻ പറഞ്ഞു,
വളരെ നന്നായിട്ടുണ്ട് കാശി. ഞങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും വിലയുടിപ്പുള്ള സമ്മാനം.
അതെ, മനോഹരായിട്ടുണ്ട്. അരുണേട്ടൻ പറഞ്ഞു, അളിയ നീ വീണ്ടും വര തുടങ്ങിയോ?
ഏയ് അങ്ങനെ ഒന്നുമില്ലടാ, ഞാൻ വെറുതെ
വെറുതെ വരച്ചതായാലും ശരിക്കും ജീവനുള്ള പോലെ ഉണ്ട് അല്ലേ അമ്മേ? സീനു അമ്മയോട് ചോദിച്ചു.
അതെ അതെ.
അത് കഴിഞ്ഞ് അരുണേട്ടൻ പറഞ്ഞു, എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്, എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വരൂ. ഞാനും സീനുവും മുഖത്തോട് മുഖം നോക്കി. അവൾക്കത് എന്താണെന്നറിയാം. അത് അവളുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും ലിവിംഗ് റൂമിൽ ചെന്നു. എല്ലാവരും ഇരുന്നേ, അരുണേട്ടൻ പറഞ്ഞു. എല്ലാവരും ഇരുന്നു. അരുണേട്ടൻ ടി വിയുടെ അടുത്ത് പോയി മൊബൈൽ ഒരു കോഡ് വയർ വഴി ടി വിയിൽ കണക്ട് ചെയ്തു. അപ്പോൾ എന്തോ വീഡിയോ മറ്റോ ആണ്. ആ ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ലൈഫ് സ്റ്റോറി ആവും. പഴയ ഫോട്ടോസൊക്കെ വെച്ച് പാട്ടൊക്കെ ഉൾപ്പെടുത്തി ഒരു സ്ലൈഡ് ഷോ പോലെ. ഞാൻ സീനുവിൻ്റെയും സാറിൻ്റെയും നടുവിലാണ് ഇരിക്കുന്നത്. സ്ലൈഡ് ഷോ ആണല്ലേ?
ആ ഒരു ഷോ ആണ്.
ആരെ എഡിറ്റിങ്ങൊക്കെ? നീയോ അരുണേട്ടനോ? ഏയ് ഞങ്ങളാരുമില്ല. അന്ന് നമ്മൾ ഗംഗാമേമ്മയുടെ കല്യാണത്തിൽ കണ്ടില്ലേ ജിതിൻ ചേട്ടൻ? ആളാണ് ഇത് അരുണേട്ടന് കൊടുത്ത്. ആഹാ, ആ വലിയ ശരീരത്തിൽ അത്രയും വലുപ്പുള്ളൊരു മനസ്സുണ്ടല്ലേ. അതല്ലേ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തേ. നല്ല ചേട്ടൻ അല്ലേ?
അതെ അതെ.
അപ്പോഴേക്കും വീഡിയോ പ്ലേ ആയി. കറുപ്പ് ഷർട്ടും വെള്ളം കൊണ്ട് കൊടുത്ത് കൂളിംഗ് ഗ്ലാസ്സും വെച്ച് കുറേ ഫ്രീക്കന്മാർ ജിമ്മിക്ക് കമ്മൽ ഡാൻസ് കളിക്കുന്നു.
ഇത് ഞാൻ എവിടെയോ.
അത് തീർന്ന് കുഞ്ഞുകുട്ടിയുടെ ഡാൻസ്. പിന്നെ ഗായു എന്നെ സ്റ്റേജിലേക്ക് കൈപ്പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. ഞാനും സാറും മുഖത്തോട് മുഖം നോക്കി.
പണി പാളി,
ഞാൻ സാറിനോട് പറഞ്ഞു. ഞാൻ മെല്ലെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും സീനു എന്നെ പിടിച്ചിരുത്തി. എവിടേക്കാ? അവിടെ ഇരുന്ന് കാണ്. ഗായു എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നു. സാരിയെടുത്ത് ഇടുപ്പിൽ കുത്തുന്നു. കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്നു, വെക്കുന്നു, കളിക്കുന്നു. റൗഡി ബേബി, റൗഡി ബേബി. ഇത് കണ്ട അച്ഛനും അമ്മമാരും എന്നെ നോക്കി. ഞാൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ഒരുതരം അവിഞ്ഞ ചിരി എന്ന് വേണമെങ്കിൽ പറയാം. അവർ വീണ്ടും ടി വിയിലേക്ക് നോക്കി. സാർ എണീക്കുന്നു, മുണ്ട് മടക്കി കുത്തുന്നു, സ്റ്റേജിലേക്ക് പാഞ്ഞു വരുന്നു, എന്നെ പൊക്കിയെടുത്ത് താഴേക്ക് നടക്കുന്നു. ആ പോക്കിൽ ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് സാറിന് വെച്ചുകൊടുക്കുന്നു. സാർ എന്നെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അച്ഛനും അമ്മമാരും നേരത്തെ എന്നെ നോക്കിയ അതേ നോട്ടം സാറിനെയും നോക്കി. സാറ് ഞാൻ ചിരിച്ച അതേ ചിരി ഇരിച്ചു.
എന്തൊരു പൊരുത്തം
അല്ലേ? എല്ലാവരും വീണ്ടും ടി വിയിലേക്ക് നോക്കി. അയ്യോ, ഞാനും സാറും ഒരുമിച്ച് പറഞ്ഞു. ഇനിയാണ്, മറ്റേത് മറ്റേത്, ഫ്രഞ്ച് ഫ്രഞ്ച്. സാറും ഞാനും ഒരുപോലെ വിയർത്തു.
ഭാഗ്യം.
അപ്പോഴേക്കും വീഡിയോ കഴിഞ്ഞു. ഞാനും സാറും ഒരുമിച്ചൊന്ന് എടുവീർപ്പെട്ടു. അരുണേട്ടൻ ഞങ്ങളെ നോക്കിയൊന്ന് വിളിച്ചു. പെട്ടെന്ന് പ്രിൻസിപ്പൽ സാറ് അവിടുന്ന് എഴുന്നേറ്റു. ഞാനും സാറും അറിയാതെ കൂടെ എഴുന്നേറ്റു.
ദൈവമേ, ഇപ്പോൾ ചവിട്ടി പുറത്താക്കും.
ഞാൻ ഓർത്തു,
നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട, കളിക്കേണ്ട
എന്ന ഭാവത്തിൽ സാർ എന്നെ നോക്കി. പെട്ടെന്ന് അദ്ദേഹം കൈയടിച്ചു, കൂടെ അമ്മമാരും. ഞാനും സാറും അന്തം വിട്ട് നോക്കി നിന്നു.
കലക്കിയാമോ, ഇങ്ങനെ വേണം പെൺകുട്ടികൾ.
അദ്ദേഹം എന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു.
എന്തിനാ കാശി അവളെ മുഴുവൻ കളിക്കാൻ സമ്മതിക്കാതെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോയത്?
അദ്ദേഹം സാറിനോട് ചോദിച്ചു.
അത് പിന്നെ ഞാൻ സാറില്ല, ഇനിയിപ്പോൾ ആർട്സ് ഡേയും ഡ്രാമ കോമ്പറ്റീഷനൊക്കെ വരില്ലേ, അതിന് അമ്മ എന്തായാലും പങ്കെടുക്കണം എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് നോക്കാനുണ്ട്. കോളേജ് റീ ഓപ്പൺ ആവാനായില്ലേ, അതിൻ്റെ കുറച്ച് തിരക്ക്.
ദേവിയമ്മ പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മു നീ ഒരു സകലകലാ വല്ലവയാണല്ലോ, കലക്കിട്ടോ. ഞാൻ ഇന്നലെയെ പറഞ്ഞില്ലേ എൻ്റെ മോളും ഇടിക്കുകയാണെന്ന്. നിങ്ങളിവിടെ ഇരിക്ക്, ഞാനും ലക്ഷ്മിയും പോയി ഊണിലുള്ളത് ഒരുക്കട്ടെ.
ഇന്ന് രാധമ്മ ലീവാണ്.
ഞാൻ അവരെ നോക്കി ശരിയെന്നർത്ഥത്തിൽ തലയാട്ടി. അവർ പോയതും സാർ അരുണേട്ടനെ തൂക്കിയെടുത്ത് അവരുടെ മുറിയിലേക്ക് നടന്നു. ഞാൻ സീനിനെ പിടിച്ചു വലിച്ച് പിന്നാലെ. അവളെ തൂക്കിയെടുക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ലേ. മുറിയിലെത്തിയതും സാറ് കഥകൾ ലോക്ക് ചെയ്തു.
എടാ വൃത്തിയിട്ടവനെ, നീ ഞങ്ങൾക്കിട്ട് തന്നെ പണിയും അല്ലേടാ.
ഞാനല്ല ജിത്തുവ, അവനാ എനിക്ക് അയച്ചതെന്ന്.
ജിത്തുവായാലും ഏതും മറ്റവനായാലും നീയല്ലേ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത്. മനുഷ്യരെ തോലി ഉരിഞ്ഞു പോയി.
അവനിത് ടിക്ടോക്കിൽ എഫ് ബിയിലൊക്കെ ഇടായിരുന്ന, ഞാനാ വേണ്ടെന്ന് പറഞ്ഞേ.
ഇതിലും ഭേദം അതായിരുന്നു. ഇതിപ്പോ അച്ഛനും അമ്മമാരൊക്കെ കണ്ട് മാനം പോയി.
അതിന് അവരാരൊന്നും പറഞ്ഞില്ലല്ലോ, മാത്രല്ല അഭിനന്ദിക്കുകയും ചെയ്തു. അതെ അതെ, അച്ഛൻ പോലും കൈയടിച്ചു. എന്നാലും എൻ്റെ സീനു, നീ ഇതിന് കൂട്ടുന്നല്ലോ. തെറ്റ് എൻ്റെ ഭാഗത്ത്. ആ ഗായി വിളിച്ചപ്പോൾ ഞാൻ പോയി കളിക്കരുതായിരുന്നു.
അതെങ്ങനെയാ, നാഗവല്ലി കൂടിയ പോലെ അല്ലായിരുന്നോ പെർഫോമൻസ്?
സാറ് തന്നെയാ എല്ലാത്തിനും കാരണം.
അതേടി ഉണ്ടക്കണ്ണി പട്ടത്തി, നീ പോടാ ഇടിയൻ കാശി രാവണ. ഇവളെ ഇന്ന് ഞാൻ
സാറിന്റെ നേരെ നടന്നു വന്നതും പൊന്നാങ്ങളെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അരുണേട്ടനെ സാറിന് മുന്നിലേക്ക് തള്ളിയിട്ടു. എന്റെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ ദേ കിടക്കുന്നു രണ്ടും താഴെ കോഴിയും ഇടിയനും വീണേ. ഞാനും സീനിയും കൈകൂട്ടി ചിരിച്ചു. സാറും അരുണേട്ടനും കിടന്ന കിടപ്പിൽ പരസ്പരം നോക്കി. അരുണേട്ടൻ പറഞ്ഞു,
നടേഷ കൊല്ലണ്ട.
അവരെണീറ്റ് വരുമ്പോഴേക്കും ഞങ്ങൾ വാതിൽ തുറന്ന് താഴത്തേക്ക് ഓടി. ഞാനും സീനുവും നേരെ പോയത് അടുക്കളയിലേക്കാണ്. അമ്മമാർ രണ്ടാളും പൊരിഞ്ഞ പാചകമാണ്. ദേവിയമ്മ പായസം ഇളക്കുന്നു, ലക്ഷ്മിയമ്മ പപ്പടം കാച്ചുന്നു. അടാറ് കോമ്പിനേഷൻ അല്ലേ. അമ്മേ ഇന്നെന്താ പായസം? ഇന്ന് പാലട പായസം. അതാ കാശിക്ക് ഇഷ്ടം. കാശിക്ക് മാത്രല്ല എനിക്കും ഇഷ്ടം. ആണോടി കുറുമ്പി. അമ്മേ നിങ്ങൾ എങ്ങനെയാ ഫ്രണ്ട്സായി? ലക്ഷ്മിയമ്മ പറഞ്ഞു,
ഞങ്ങൾ പ്രീ ഡിഗ്രി മുതൽ ഒന്നിച്ച് പഠിച്ചവരാ. പട്ടാമ്പിയിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പി ജിയും ഇന്റേൺഷിപ്പൊക്കെ ഒന്നിച്ചായിരുന്നു. പിന്നെ പട്ടാമ്പി കോഓപ്പറേറ്റീവ് കോളേജിൽ കുറച്ചുനാൾ ജോലി നോക്കി. ആ ഇടക്കായിരുന്നു ലച്ചുവിൻ്റെ വിവാഹം. വിവാഹം കഴിഞ്ഞോടെ അവൾ ജോലി ഉപേക്ഷിച്ചു. വൈകാതെ തന്നെ കൈലാസിനെ പ്രസവിച്ചു. ആ സമയത്താണ് എൻ്റെ വിവാഹം കഴിഞ്ഞ്. ഞങ്ങളന്ന് എറണാകുളത്തായിരുന്നു. അച്ഛൻ്റെ തറവാട് അവിടെയാണ്. കല്യാണം കഴിഞ്ഞ് കുറേ കാത്തിരിപ്പിന് ശേഷം അരുണുണ്ടായത്. അദ്ദേഹം മഹാരാജാസിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായിരുന്നു. പിന്നീടാണ് ഇവിടെ കോളേജിൽ ഓഫർ വരുന്നത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് മാറി. അരുണും കാശിയും ഹോസ്റ്റൽ മേറ്റ്സ് ആയിരുന്നു. പറഞ്ഞു വന്നപ്പോൾ അമ്മമാർ പഴയ കൂട്ടുകാർ. അങ്ങനെ മക്കളും ഒന്നിച്ചായി. ആഹാ, എൻ്റെ ലക്ഷ്മിക്കുട്ടിയും ടീച്ചറായിരുന്നു. എന്നിട്ടാണോ ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നത്? അമ്മേ അമ്മക്ക് ഇനിയും ജോലി ചെയ്തൂടെ?
വേണ്ട മോളെ, അമ്മയ്ക്കിപ്പോൾ അതിനൊന്നും താല്പര്യമില്ല. മോള് നന്നായി പഠിച്ച് ഒരു ടീച്ചറായാൽ മതി. അത് മതി ഈ അമ്മക്ക്.
ആ ഞാൻ പോയി കാശിയാരനെയും വിളിച്ചിട്ട് വരാം കേട്ടോ.
അമ്മ അവരെ വിളിക്കാൻ പോയി.
പാവാ എൻ്റെ ലച്ചു. ആദ്യക്ക് വിഷയട്ട നല്ല സ്നേഹമായിരുന്നു, ബിസിനസ്സായിരുന്നു. കാശിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ബിസിനസ് പൊളിഞ്ഞ് ആളാകെ തകർന്ന്. പിന്നെ മദ്യപാനായി, സ്വഭാവം ആകെ മാറി. ലച്ചുവിനെ ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങി. ലച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും അടുത്തുള്ള സ്കൂളിൽ പോയി പഠിപ്പിച്ചൊക്കെയാണ് കുട്ടികളെ വളർത്തിയത്. വിഷയട്ടം കാരണം ആഗ്രഹാരത്തിൽ എപ്പോഴും പ്രശ്നമായിരുന്നു. പിന്നെ കാശിക്ക് 18 വയസ്സായപ്പോഴാണ് വിഷ്വേട്ടൻ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. കാശി അച്ഛന് വേണ്ടി ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിച്ചിട്ടില്ല. അവൻ അറിവ് വെച്ച പ്രായം മുതൽ അമ്മയെ ദ്രോഹിക്കുന്ന അച്ഛനെയേ അവൻ കണ്ടിട്ടുള്ളൂ. അവൻ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് സ്കോളർഷിപ്പ് കൊണ്ട് അവൻ പഠിച്ചു. കൈലാസും പഠിക്കാൻ മിടുക്കനായിരുന്നു. കൈലാസിന് ജോലി കിട്ടിയപ്പോൾ അവർ പിന്നെ അമ്മയെ ട്യൂഷൻ എടുക്കാനും സമ്മതിച്ചില്ല. വളരെ നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് കൈലാസ് ഒരു പ്രേമത്തിൽ കുരുങ്ങുന്നത്. അവൻ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. ആഗ്രഹാരത്തിൽ അത് വീണ്ടും പ്രശ്നമായി. ആ കുട്ടി നിത്യ. അവൾക്കൊരു വാശി ഉണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൽ അവളും കൈലാസും മാത്രമേ പാടുള്ളൂ എന്ന്. കാശി അന്ന് ഷൊർണൂർ ആർട്സ് കോളേജിലായിരുന്നു. കോളേജിൽ നിന്ന് ചെന്നൈക്ക് ടൂർ പോയ സമയത്താണ് കൈലാസിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ കാശി നാട്ടിലേക്ക് വന്നു. അമ്മയെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞ് അവൻ കുറേ കരഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ കോളേജിൽ വരുന്നത്. നിന്റെ ഭാഗ്യം മോളെ, അവനെപ്പോലൊരു ഭർത്താവിന് കിട്ടിയത്. അവന് സ്നേഹിക്കാനേ അറിയൂ. അമ്മ പറഞ്ഞിരുത്തിയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും ലച്ചുവമ്മ രണ്ട് മക്കളെയും വിളിച്ചുകൊണ്ട് വന്നു. സാറിനെ കണ്ടതും ഞാൻ കണ്ണുടച്ചു. എൻ്റെ കണ്ണ് കലങ്ങിയത് സാറിന് മനസ്സിലായി.
എന്താമ്മു നിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത്?
തലവേദനയാ.
സീനുവിന് കാര്യം മനസ്സിലായി. വാ ദക്ഷ, നീ കുറച്ചു നേരം കിടന്നോ. സമയം 12 മണിയാവുന്നേ ഉള്ളൂ. ഊണ് കഴിക്കാനോ 1:30 ആവും. നീ വാ, നമുക്ക് റൂമിലേക്ക് പോവാം. അവൾ എന്നെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. എനിക്ക് ശരിക്കും തലവേദനിക്കുന്നുണ്ടായിരുന്നു. സീനു എന്നെ നെറ്റിയിൽ തൊട്ട് നോക്കി. ചെറിയ ചൂടുണ്ടല്ലോ, നിനക്ക് ശരിക്കും തലവേദന ഉണ്ടല്ലേ?
ഉണ്ടടാ.
നീ കണ്ണടച്ചിരുന്നു, ഞാൻ താഴെ പോയി ബാം എടുത്തിട്ട് വരാം. അവൾ താഴേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അവൾ വന്നു എന്ന് തോന്നുന്നു. ഞാൻ കണ്ണടച്ചെന്നെ കിടന്നു. അത്ര തലവേദന, കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല. അവൾ ബാം പുരട്ടാൻ തുടങ്ങി.
സീനു, എനിക്കില്ലേ എൻ്റെ സാറിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരിക. ദൈവമ്മ പറഞ്ഞില്ലേ സാറിൻ്റെ കാര്യങ്ങൾ? അമ്മക്ക് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ സാറിനെ പറ്റി. അങ്ങനെയുള്ള സാറിനെ അല്ലാതെ ഞാൻ ആരെയാ സ്നേഹിക്കേണ്ടിയിരുന്നത്? എൻ്റെ ഹൃദയം മിടിക്കുന്ന പോലും കാശി കാശി എന്ന എൻ്റെ ശ്വാസം പോലും സാറിന് വേണ്ടിയാണ്. ഈ ലോകത്ത് ഞാൻ ആരെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലടാ. എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ സാറിനെ.
അത് പറഞ്ഞിരുന്നു. എൻ്റെ ചുണ്ടിലൊരു ഉമ്മ കിട്ടിയതും ഒരുമിച്ചായിരുന്നു. ഞാൻ പതിയെ കണ്ണൂർ നോക്കി.
സാറ്, അപ്പോൾ സീനുവല്ലേ ഇത്ര നേരം ബാമ്പുരുട്ടി തന്ന്?
ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു.
വേണ്ട, നീ കിടന്നു ദക്ഷ.
സാറിൻ്റെ അടുത്ത് വന്നിരുന്നു, എൻ്റെ നെറ്റിയിൽ ചുംബിച്ചു.
ലവ് യു ദക്ഷ. നീ എന്ന എനിക്ക് ഭ്രാന്താണ് പെണ്ണേ, എൻ്റെ ജീവനും ജീവിതവും.
അതും പറഞ്ഞ് ആള് വീണ്ടും എൻ്റെ നെറ്റിയിൽ ചുംബിച്ചു.
തലവേദന കുറവുണ്ടോ?
ഇപ്പൊ കുറഞ്ഞു.
ഞാൻ ഒന്നുകൂടെ ബാമ്പുരട്ടി തരാം. സാറ് ബാമ്പുരട്ടി തന്നു. ഞാൻ സാറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അതിൽ എന്നോടുള്ള സ്നേഹവും കരുതലും മാത്രമേയുള്ളൂ. ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. സാറിൻ്റെ മുഖത്തിന് നേരെ മുഖടിപ്പിച്ചു. ആളുടെ ചൂട് നിശ്വാസം എൻ്റെ മുഖത്ത് തട്ടി. ഞാൻ കണ്ണടച്ചിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. പ്രണയത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുരാഗ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന മനോഹരമായൊരു പ്രണയകഥ ഫൗസി എഴുതുന്ന മൊഹബത്തിൻ പട്ടുറുമാൽ ഉടൻ ആരംഭിക്കുന്നതാണ്.